ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. അത് ജാനി വിക്കലോടെ പറയാൻ തുടങ്ങി.
കാശിയേട്ടാ, ശേഖരമാവ് വിളിക്കുന്നു.
മാളൂട്ടി ഡോറിൽ മുട്ടി വിളിച്ചു.
ആണോ, ഇപ്പൊ വരാ മോളെ.
ജാനിക്കുട്ടി, എന്താ പറയാൻ വന്നേ? ഏയ്, ഒന്നുമില്ല. ജാനി അവരിൽ തിരിഞ്ഞിരുന്നപ്പോൾ കാശി പുറത്തേക്ക് പോയി. ലക്ഷ്മി വന്ന് വിളിച്ചപ്പോൾ ജാനി താഴേക്ക് അവരോടൊപ്പം പോയി. ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് അവരുടെ വീടും. ശേഖരൻ മാതാപിതാക്കളെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൂട്ടി ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു. ദത്തന്റെ കയ്യിൽ ശേഖരനും ദേവകിയുടെ കയ്യിൽ ലക്ഷ്മിയും പിടിച്ചിരുന്നു. സൂര്യാസ്തമയത്തോടെ നേരമിരുട്ടി. വഴി നീളെ വെളിച്ചം വിടർന്നപ്പോൾ ക്ഷേത്രത്തിന്റെ കൂറ്റൻ ഗോപുരങ്ങൾക്കും ഒഴുകുന്ന ഗംഗയ്ക്കും ചന്തമിടർന്നു. നക്ഷത്ര കുഞ്ഞുങ്ങളെപ്പോലെ തിളങ്ങുന്ന മൺചിരാതുകൾ ഗംഗയുടെ ഓളങ്ങളോട് കിന്നാരം ചൊല്ലിക്കൊണ്ടിരുന്നു. കാശിനാഥന്റെ മണ്ണിൽ ജനസാഗരം നിറഞ്ഞിരുന്നു. തീരത്തെ ക്ഷേത്രത്തിൽ നിന്ന് നിലക്കാതെ ദീപാരാധന മണികൾ മുഴങ്ങി. ഭക്തർ പരമശിവന്റെ നാമങ്ങൾ ഉരുവിട്ട് കൈകൾ ഉയർത്തി കോവിലേക്ക് നോക്കി തൊഴാൻ തുടങ്ങി. അവർക്ക് നടുവിൽ നിന്ന് ശേഖരനും കുടുംബവും ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ തൊഴുതു. കാശിനാഥൻ ജാനികാ ഭാഗീരഥിയുടെ കൈപ്പിടിച്ച് പുറത്തേക്ക് നടന്നു. ജാനി അവന്റെ തോളിൽ തലചായ്ച്ച് നടന്നപ്പോൾ കാശി അവളെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു. ഗംഗ ആരതി ആയതിനാൽ തീരത്താകെ ജനങ്ങളുടെ തിരക്കായിരുന്നു. പടിക്കെട്ടിലിരിക്കുന്ന വീട്ടുകാരുടെ അടുത്തേക്ക് കാശിനാഥൻ അവളുമായി നടന്നു. അവളുമായി അവൻ ഗംഗയാരതി കാണാനിരുന്നു. തീരത്തെങ്ങും വെളിച്ചമാണ്. ദീപങ്ങളാൽ അലങ്കൃതമായ അന്തരീക്ഷം തീരത്തെ വെളിച്ചം ഒഴുകുന്ന നദിയെ മനോഹരിയാക്കി. സംഗീത കമ്പികളിൽ കാതിരിമ്പമാവുന്ന സ്വരങ്ങൾ ഉയരാൻ തുടങ്ങി. ഗംഗയിലേക്ക് നീട്ടിയിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ വെള്ളധോത്തിയും ചുവപ്പ് കുർത്തയും വേഷത്തോടെ നർത്തകർ വന്നു നിന്നു. കൈകളിൽ ദീപങ്ങൾ നിറഞ്ഞ പല തട്ടുകളുള്ള വലിയ വിളക്കുമായി അവർ വന്നു നിന്നു. സംഗീതം ഒഴുകി നടക്കുന്നതിനോടൊപ്പം ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും സുഗന്ധം അവിടെ വ്യാപിച്ചു. പൂക്കളുടെ സുഗന്ധം അവിടമാകെ ഒഴുകി നടന്നു. അപ്പുവും നിനു അതെല്ലാം വീക്ഷിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. വിളക്കുകൾ ഓരോ ദിശയിലേക്കും ഉയർത്തിയും താഴ്ത്തിയും നർത്തകർ ആ നിമിഷത്തെ മനോഹരമാക്കി. എത്ര മനോഹരമാണല്ലേ കാശിയേട്ട ഗംഗാരതി. ഗംഗനദി ഭാഗ്യവതിയാണ്, ശിവന്റെ ശിരസിൽ നിന്ന് ഒഴുകുന്നവൾ, ഭഗവാന്റെ അരികിൽ ഒഴുകാൻ ഭാഗ്യമുള്ളവൾ. കാശിയുടെ കാതിൽ അവൾ പതിയെ ചൊല്ലി. ദീപങ്ങളുടെ വെളിച്ചത്തിൽ തിളങ്ങുന്ന അവളുടെ കവിളിൽ കാശി ചുണ്ടുകൾ കോർത്തു. ജാനി അവന്റെ താടിയിൽ പതിയെ കയ്യമർത്തി നെറ്റിയിൽ ചുംബിച്ചു. മൂക്കുരുമിയിരിക്കുമ്പോൾ അവർ ബോധം വന്ന പോലെ പെട്ടെന്ന് അകന്നു മാറി. തലതാഴ്ത്തി രണ്ടുപേരും ചിരിച്ചു.
നീയുമൊരു ഗംഗയല്ലേ ജാനി,
കാശി അവളുടെ കാതിൽ പതുക്കെ ചെല്ലി. ഞാനോ? അറിയാത്ത ഭാവത്തോടെ അവൾ ചോദിച്ചു.
ഞാനാണ് കാശിനാഥൻ. നീ എന്റെ ശിരസിൽ കുടികൊള്ളുന്ന ഗംഗയും ശിവന്റെ ശിരസിലെ ജടയിൽ ബന്ധനത്തിലിരിക്കുന്ന ഗംഗാദേവി. ഗംഗാദേവിയുടെ മറ്റൊരു നാമമാണ് ഭാഗീരഥി. അപ്പോൾ നീ എന്നിൽ ഒഴുകുന്ന നദിയല്ലേ?
കാശിയേട്ടിന് ഇതൊക്കെ എങ്ങനെ അറിയാം? ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്തയാളാ, പുരാണം പറയുന്നു.
എന്റെ അമ്മ നിനക്കും എന്റെ സഹോദരങ്ങൾക്കും ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടതാണ് പ്രിയതമേ. ഭഗീരഥൻ എന്ന സൂര്യവംശ രാജാവാണ് ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലും പിന്നീട് പാതാളത്തിലും എത്തിച്ചെന്നാണ് പറയുന്നത്. ഭഗീരഥന്റെ ബഹുമാനാർത്ഥമാണ് ഗംഗാനദിക്ക് ഭാഗീരഥി എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ശിവനായ എന്റെ ശിരസിൽ ഒഴുകുന്ന ഭാഗീരഥി നീ അല്ലേ പെണ്ണേ?
അമ്പോ, കൊച്ചൂസെല്ലാം ഓർത്തു വെച്ചിട്ടുണ്ടല്ലോ,
അവനെ ജാനി ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കാശി ചിരിച്ചു.
പക്ഷേ ഞാൻ ഗംഗയല്ല, ഞാൻ പാർവതിയാണ്,
ഈ ശിവന്റെ പാർവതി.
കാശിയുടെ മീശ വിരിച്ചുകൊണ്ട് ജാനി പറഞ്ഞപ്പോൾ അവൻ ഗൗരവഭാവത്തിൽ നെഞ്ചുവിരിച്ചിരുന്നു.
അയ്യോ, ശിവനാണെന്ന് പറഞ്ഞപ്പോ എന്താണ് തല ഉയർത്തി നെഞ്ചുമിഴത്തിയുള്ള ഇരിപ്പ്?
അവന്റെ നെഞ്ചിലിടിച്ചുകൊണ്ട് ജാനി പറഞ്ഞപ്പോൾ കാശി അവളുടെ അരയിലൂടെ കൈ ചുറ്റി ദേഹത്തേക്ക് അടുപ്പിച്ചു.
അതെ, റൊമാൻസ് അല്പം കുറക്കാമോ, ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്.
സച്ചി രണ്ടാളുടെയും നടുവിൽ നുഴഞ്ഞു കയറിയിരുന്നു.
അളിയാ, കഞ്ഞിയിൽ പാട്ടിടുന്നോ, ഓടാ.
കാശി അവന്റെ ചുമലിൽ നുള്ളി കാതിൽ പറഞ്ഞു. വാദ്യമേളങ്ങൾക്കൊപ്പം ഗായകർ ഭജനഗാനങ്ങളും പാടാൻ തുടങ്ങി. തീരമാകെ ഭക്തി സാന്ദ്രമായി. കുന്തിരിക്കം പുകയുന്ന ധൂപപാത്രങ്ങൾ കയ്യിലേന്തി നൃത്തച്ചൂടുകൾ വെച്ചു. കുന്തിരിക്കത്തിന്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് കാശി ജാനിയെ നോക്കി ചിരിച്ചു. സച്ചി അവളുടെ മുഖം മറച്ചിരുന്നു.
ഓം ജയ് ജഗദീഷ് ഹരേ.
തീരത്തുള്ളവർ ഒന്നടങ്കം പറയുന്നു കേട്ട് സച്ചി അവർക്ക് നടുവിൽ ഇരുന്നുകൊണ്ട് കൈയുയർത്തി അതെല്ലാം കേട്ട് ഏറ്റുപറയാൻ തുടങ്ങി. കാശി അവന്റെ വാപൊത്തി പിടിച്ചപ്പോൾ അവൻ കയ്യിൽ അമർത്തി കടിച്ചു.
എന്റെ കൈ, ഓ, ഇവരുടെ പ്രാന്തായോ?
അയ്യോ കാശിയേട്ടാ. ജാനി അവന്റെ കയ്യിൽ പിടിച്ച് ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി.
ഒന്നങ്ങ് പോയേച്ചി, ഞാൻ ഒഴിഞ്ഞു കൊടുത്തോളാം.
ജാനിയുടെ കൈമാറ്റി സച്ചി കാശിയുടെ കൈപ്പിടിച്ച് നുള്ളാൻ തുടങ്ങി.
നിനക്ക് എന്തിന്റെ കേടാ സച്ചി?
ജാനി അവനോട് ദേഷ്യപ്പെട്ടു.
എനിക്കൊരു കേടൂല, അങ്ങേർക്ക് തോന്നാൽ അല്ലെങ്കിൽ നിനക്കെന്താ?
ഞാനൊരു കാര്യം ചേച്ചിയോട് പറയാം, പ്രണയം ഉള്ളിൽ ഒളിപ്പിച്ചേർന്നിട്ട് ഒരു കാര്യമില്ല, അത് പ്രകടിപ്പിക്കുക തന്നെ വേണം.
അത്രയെങ്കിലും കരുണ ആ മനുഷ്യനോട് കാണിച്ചൂടെ,
നിന്നോട് പ്രണയം വരെ തുറന്നു പറഞ്ഞില്ലേ? സച്ചി അവളോട് പതിയെ ദേഷ്യപ്പെട്ട് പറഞ്ഞു. താഴെ പടവിലിരിക്കുന്ന സിദ്ധുവും വാട്സാപ്പ് ഗ്യാങ്ങും അവരെ നോക്കിയിരിക്കുകയായിരുന്നു. സച്ചിയെ പറഞ്ഞു വിട്ടത് അവരായിരുന്നു.
അത് മാധുരി പോയപ്പോ എന്നോട് തോന്നി ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് സച്ചി.
മാധുരി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സച്ചി ദേഷ്യത്തോടെ മുഖം തിരിച്ചു.
ചെക്കൻ കളിപ്പിലാനുള്ള സിദ്ധു മുഖം പിടിച്ചിരിക്കുന്നത് കുഴപ്പമാവോ?
കാശിയാണെങ്കിൽ ആരതി നോക്കിയിരിക്കുകയാണ്.
ആദി സിദ്ധുവിന്റെ തോളിൽ കൈയിട്ടോട് ചോദിച്ചു.
കാശി അറിയാതെയുള്ള നമ്മുടെ പ്ലാനല്ലേ? അവനാണെങ്കിൽ ഇപ്പൊ അവളെ വിഷമിപ്പിക്കേണ്ടത് പറഞ്ഞ് നടക്കുക.
ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവനോട് പറഞ്ഞതാ ജാനിയോട് സംസാരിച്ച് നോക്കട്ടെ എന്ന്.
എവിടെ, അവൻ സമ്മതിക്കുന്നില്ല.
ഇനി സച്ചിയുടെ വാശിക്ക് മുമ്പിൽ അവൾ തുറന്നു പറയുമെന്ന് നമുക്ക് നോക്കാം.
സിദ്ധു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം, നാട്ടിലെത്തിയ കാശിയുടെ തിരക്കേക്കോ, പോകുമ്പോഴെങ്കിലും ഈ പ്രണയേട്ടനെ അറിയിച്ചൂടെ?
സച്ചി അവളുടെ കാതിൽ പറഞ്ഞു.
ഏട്ടൻ തകർന്നു പോവും.
ഓ എന്നെ അങ്ങോട്ട് കൊല്ല്, ഞാൻ പോവാ. ഇനി നിന്നോട് സംസാരിച്ച് ഞാൻ ചിലപ്പോൾ തകർന്നു പോവും.
കാശി അവർ പതുക്കെ പറയുന്നെന്ന് കേട്ടിരുന്നില്ല.
അളിയും പോവാണോ?
സച്ചി എഴുന്നേറ്റപ്പോൾ കാശി ചോദിച്ചു.
അല്ല വരിക, എന്തേ നിങ്ങളുടെ ചൂടൊക്കെ എവിടെ പോയി മനുഷ്യ? പഴയ കളിപ്പിലായിരുന്നെങ്കിൽ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറിയനെ ചേച്ചി.
അതെങ്ങനെയാ, കെട്ടിയോ ഭാര്യയെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ?
ഇങ്ങേരായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നത്.
ഞാനൊക്കെ ആയിരുന്നെങ്കിൽ. അവൻ രണ്ടാളെയും മാറി മാറി നോക്കി പറഞ്ഞത് മുഴുവനാക്കാതെ ചൂടായിക്കൊണ്ട് പടികൾ ഇറങ്ങിപ്പോയി.
ഇവൻ ഇതെന്ത് പറ്റി?
കാശി ചോദിക്കുന്നതിന് മറുപടി പറയാതെ ജാനിയിരുന്നു. സച്ചിയുടെ വാക്കുകൾ ഓർത്ത് അവൾക്ക് നെഞ്ചിലൊരു ഭാരം ഏറിയതുപോലെ തോന്നി.
കാശിയുടെ വീട്ടുകാരെല്ലാവരും പടിക്കെട്ടുകളിൽ നിന്ന് എഴുന്നേറ്റ് അവർ ഗംഗയുടെ തീരത്തേക്ക് നടന്നു.
എല്ലാവരുടെയും കയ്യിൽ മൺചിരാതുകൾ ഉണ്ടായിരുന്നു.
കാശിയും ജാനിയും ഒരുമിച്ച് നദിയിൽ മൺചിരാതുകൾ വെച്ചു. പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർ നദിയുടെ ഓളങ്ങൾ മീട്ടിക്കൊണ്ടിരിക്കവേ ദീപങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. അവരെപ്പോലെ അകലാതെ ആ ദീപങ്ങളും ഒന്നിച്ചൊഴുകി. അല്പം അകലെ നദിയുടെ തീരത്തെ പടിക്കെട്ടിൽ അവരെല്ലാവരും ഇരുന്നു.
തെക്കുബി പാപ്പ, ഇന്ന് നിങ്ങളിത്തെയും എന്റെ കാശിയേട്ടനും ജാനിച്ചേക്കും വേണ്ടി ഒരു പാട്ട് പാടുമോ?
സച്ചി തെക്കുബീറിന്റെ അരികിൽ പോയിരുന്നോട് ചോദിച്ചു.
അതെന്താ സച്ചി, അവർക്കായി പ്രത്യേകം ഒരു പാട്ടൊക്കെ?
വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്നടങ്കം ജാനി ഇടം കണ്ടിട്ട് നോക്കി ഒരുപോലെ ചോദിച്ചു.
അവരിപ്പോ മാതൃകാ ദമ്പതികളല്ലേ, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് കരുതി.
പിന്നെ ബീർപ്പാപ്പ പാട്ട് ശിവന്റെ തന്നെയാവണം, ജാനിച്ചേച്ചി നൃത്തം ചെയ്യാൻ വേണം.
അയ്യട, നീ ഒന്ന് പോയ ചേർക്ക, എനിക്കൊന്നും വയ്യ.
ജാനി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു.
അത് പറ്റില്ല, കാശിയോട് ഇഷ്ടമായി ചേച്ചി കളിച്ചേ പറ്റൂ.
സച്ചി വാശി പിടിക്കുമ്പോൾ ജാനി ശേഖരന്റെ തോളി തരവച്ച് കിടക്കുന്ന കാശിയെ വയ്യുന്ന മട്ടിൽ നോക്കിയപ്പോൾ കാശി അവളോട് കളിക്കാൻ കണ്ണു കാണിച്ചു.
സച്ചി കാശിയുടെ കയ്യിൽ നിന്ന് അവന്റെ ഫോൺ മേടിച്ച് മാളൂട്ടിയുടെ അടുത്തേക്ക് പോയി. മാളൂട്ടി കയ്യിലുള്ള ക്യാമറയിൽ ആ നിമിഷങ്ങൾ പകർത്തുകയായിരുന്നു.
അവളും സച്ചിയും ജാനിയുടെ അടുത്തു പോയി നിന്നു. ജാനി പതിയെ എഴുന്നേറ്റു. അല്പമകലെ ഗംഗാരതി അപ്പോഴും നടന്നിരുന്നു. നീട്ടിയടിക്കുന്ന മണിനാഥം അവിടമാകെ ഉയർന്നു. ജാനികാ ഭാഗീരഥി ചുവടുകൾ വയ്ക്കാൻ തയ്യാറായി നിന്നു. തെക്കുബീർ പാടാൻ തുടങ്ങി.
ജാനി സംഗീതത്തിനൊപ്പം നൃത്ത ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. മെയ്വഴക്കത്തോടെ കൈകളിൽ മുദ്രകൾ കോർത്തെടുത്ത് അവൾ പ്രാണനാഥനെ നോക്കി നൃത്തം ചെയ്യാൻ തുടങ്ങി.
കാശിനാഥന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം അല തല്ലി ഒഴുകാൻ തുടങ്ങി.
ചുറ്റുമുള്ളതൊന്നും അവൻ അറിഞ്ഞില്ല. ആ തീരത്ത് തങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് അവർക്ക് തോന്നിപ്പോയി. ഗംഗയുടെ വിരിമാറിൽ ദീപങ്ങൾ തിളങ്ങിക്കൊണ്ടിരുന്നു. കാറ്റിന്റെ താളങ്ങൾക്കൊപ്പം അവളുടെ മുടിയും അലസമായി ഒഴുകി. കാശിനാഥന്റെ മിഴികൾ നൃത്തം ചെയ്യുന്ന അവളിൽ തന്നെ തങ്ങി നിന്നു. ഗംഗയിൽ നിന്ന് വീശുന്ന കാറ്റ് പരമശിവന്റെ ക്ഷേത്ര ഗോപുരങ്ങളിലേക്ക് വീശിക്കൊണ്ടിരുന്നു. ദേവനും ദേവിയും ഗംഗാതീരത്ത് സംഗമിക്കാൻ നിൽക്കുന്ന പോലെ കാശിനാഥൻ നൃത്തം ചെയ്യുന്ന ജാനികക്കരികിലേക്ക് യാന്ത്രികമായി നടന്നു. ജാനിക നൃത്തത്തിനിടയിൽ ചുറ്റിക്കൊണ്ടിരുന്നു. അവളുടെ നീളം മുടിയിളകൾ അരികിൽ നിൽക്കുന്ന അവന്റെ ദേഹത്തേക്ക് തിരമാല പോലെ അലയടിച്ചു.
വീട്ടിലുള്ളവർ പരസ്പരം നോക്കി. അവിടുന്ന് പതിയെ എഴുന്നേറ്റ് തിരിച്ചു നടന്നു.
ആ നിമിഷം അവൾക്ക് മാത്രമായി നൽകിക്കൊണ്ട് അവർ പടവുകൾ കയറി.
ക്യാമറയും കാശിയുടെ ഫോണും പടിയിൽ കവർ ചെയ്തു വെച്ച് സച്ചിയും അവിടുന്ന് പോയി.
ജീവന്റെ പാതി അവളാണെന്നറിഞ്ഞ് തന്നിലെ പാതിയും അവൾക്കായി നൽകി. താനില്ലെങ്കിൽ അവളോ, അവളില്ലെങ്കിൽ താനോ ഇല്ലെന്ന് ഈ പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുത്ത പരമശിവനെ പോലെ കാശിനാഥൻ മാറിയിരുന്നു. അവനെ അരികിൽ കണ്ടതും അവളെല്ലാം മറന്ന് അവനെ പുണർന്നു. കാശി അപ്പോഴും ഒരു ശീല കണക്കെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. ഇരുവരുടെയും മിഴികൾ നിറഞ്ഞിരുന്നു. അവന്റെ നെഞ്ചോട് ചേർന്ന് അവൾ പാടി. അവനേക്ക് നകന്ന് തന്നെ നോക്കി നിൽക്കുന്ന അവന്റെ മുമ്പിൽ വശ്യമായ ചിരിയോടെ അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. പൊടുന്നതിന് അവിടെ മഴ പെയ്തു. അവളുടെ നയനങ്ങൾ അവനോട് പ്രണയം ചൊല്ലിക്കൊണ്ടിരുന്നു. നൃത്തം ചെയ്യുമ്പോൾ അവളുടെ പ്രണയം ഒഴുകുന്ന കൈവിരലുകൾ വായുവിൽ അഴകോടെ ചിത്രപ്പണികൾ നടത്തിക്കൊണ്ടിരുന്നു. പാദങ്ങളിലുള്ള കൊലുസ് അവനായി കിലുങ്ങിക്കൊണ്ടിരുന്നു. ഗംഗയിലേക്ക് വീഴാൻ പോയ അവളെ കാശിനാഥൻ കൈകളാൽ ചുറ്റി വരിഞ്ഞു. സ്വന്തം പ്രണയത്തെ തന്നുടലിനോട് ചേർത്ത് വെച്ച പരമശിവനെ പോലെ മഴത്തുള്ളികൾ കാശിയുടെ ശിരസിൽ നിന്ന് അവളിലേക്ക് ഒഴുകി. ഇടിമുഴക്കത്തിൽ ഭയന്ന് അവളവനെറുകെ കെട്ടിപ്പിടിച്ചു. കാശിനാഥന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു. അവർ രണ്ടുപേരും ഗംഗയുടെ മാറിലേക്ക് വീണു. അലയടിച്ചുയരുന്ന കാറ്റിൽ ഓളങ്ങൾ തമ്മിൽ ഇടയുമ്പോൾ കാശിനാഥനും ജാനകിയും ഗംഗയിലേക്ക് ആഴ്ന്നിറങ്ങി. പരസ്പരം അതരങ്ങൾ വേർപ്പെടുത്താതെ അവന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞിരുന്നു. ഗംഗയുടെ തീരത്ത് മുഴങ്ങുന്ന ശങ്കുലികൾ ഗംഗയുടെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന അവരുടെ പ്രണയത്തിന് മാറ്റേകി. ഗംഗാനദിയിൽ നിന്ന് അവളുമായി അവൻ ഉയർന്നു വന്നു. പരസ്പരം പുണർന്നുകൊണ്ട് അവർ ചുണ്ടുകൾ വേർപ്പെടുത്താതെ നിന്നു. മഴയപ്പോഴും നദിയെ പുളകം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ഓരോരോ ജന്മങ്ങളിലും പരസ്പരം കണ്ടുമുട്ടാൻ കാത്തിരിക്കുന്നവരെ പോലെ അവർ മിഴികൾ കൊണ്ട് കഥ പറഞ്ഞു. കാശിനാഥൻ അവളെയും കോരിയെടുത്ത് പടവുകൾ കയറി. പടവുകളിൽ അവളെ തന്റെ മടിയിൽ വെച്ചുകൊണ്ട് അവനിരുന്നു. ഓരോ നിമിഷവും നീങ്ങും തോറും അവരുടെ മിഴികൾ പ്രണയം പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ജാനി, നിലാവിൽ തിളങ്ങുന്ന അവളുടെ കവിളിൽ മൂക്കുരസി അവൻ വിളിച്ചു. മിഴികൾ അടച്ചുകൊണ്ട് അവൾ മൂളി, ഐ ലവ് യു ജാനി. അവളുടെ കാതിൽ അവന്റെ ചുടു നിശ്വാസം പതിഞ്ഞു. ജാനി അവനെ പുണർന്നുകൊണ്ട് തോളിലേക്ക് ഇടന്നു. നീ നൃത്തം ചെയ്യുമ്പോൾ പാർവതിയായിരുന്നു ഞാൻ നിന്റെ ശിവന്. മനോഹരമായിരുന്നു നിന്റെ ചൂടുകൾ, മുഖത്തെ ഭാവങ്ങൾ, മാൻമിഴികളുടെ ചലനം, എനിക്കായി പിറന്നതുപോലെ. അവളുടെ കൈവിരലിൽ കാശി മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് ഈറനായി മടിയിലിരിക്കുമ്പോൾ ജാനി നാണത്താൽ മുഖം താഴ്ത്തി. ഇളം കാറ്റ് വീശിയടിച്ചപ്പോൾ അവന്റെ നെഞ്ചിലെ ചൂടിലേക്ക് അവൾ ചേർന്നിരുന്നു. നദിയിൽ പെയ്തുറങ്ങുന്ന മഴ അപ്പോഴും പ്രണയത്തിന്റെ രാഗം അറിയിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം അവർ ഗംഗാതീരത്തേക്ക് നടന്നു. കാശി മുഖം കഴുകുകയായിരുന്നു. അവൻ ഷർട്ട് ഊരാൻ നോക്കിയപ്പോൾ ജാനി അവനെ തിരിച്ചു നിർത്തി. അവന്റെ മിഴിയിലേക്ക് നോക്കി ബട്ടൺ അഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കാശി അവളെ ദേഹത്തോട് ചേർത്ത് നിർത്തി. ജാനി ഷർട്ട് അഴിച്ച് കയ്യിൽ പിടിച്ചു. അവന്റെ സ്ലീവ്ലെസ് ബനിയൻ നീക്കി അവൾ ടാറ്റു നോക്കാൻ ശ്രമിച്ചപ്പോൾ കാശി അവളുടെ വിരൽ പിടിച്ച് അവളെ തിരിച്ചു നിർത്തി. നോക്കട്ടെ കാശിയേട്ട, എന്താ ടാറ്റുകളുടെ അടിയിലെ പേരെന്ന്?
അത് നീ അറിയണ്ട.
പറയൂന്നേ, ഞാൻ എത്രയായി ചോദിക്കുന്നു. അവൾ വാശി പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചേർന്നു നിന്നു.
അറിയണമെന്ന് അത്ര നിർബന്ധമാണോ?
കാശി ഗൗരവം നടിച്ചപ്പോൾ ചോദിച്ചു.
ആ അറിയണം. എന്നാ കേട്ടോ, ഈ ടാറ്റുവിന്റെ അടിയിലെ പേര് തായ് ഭാഷയിലുള്ളതാണ്. പ്രണയിനി എന്നാണ് ഇതിന്റെ അർത്ഥം. എന്റെ ആദ്യത്തെ പ്രണയം മാധുരിക്ക് സ്വന്തമാണ്. ഒരു തമാശക്ക് ഞാനൊന്ന് ജോയുടെ അങ്കിളിനോട് എഴുതാൻ പറഞ്ഞതാണ് ഈ പേര്. അതിപ്പോൾ അവളുടെ പ്രണയത്തിന് ഉപകാരമായി. അവളുടെ പ്രണയം ഈ നെഞ്ചിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. ജാനിയുടെ ദുഃഖം നിറയുന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് കാശി നുണ പറഞ്ഞു. അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ നിയന്ത്രണമില്ലാതെ ഒഴുകി. കാശിയുടെ വാക്കുകൾ അപ്പോഴും അവളുടെ കാതിനെ കുത്തിനോവിച്ചു കൊണ്ടിരുന്നു. കാശി ചിരിയടക്കാൻ പാടുവിട്ട് തിരിഞ്ഞിരുന്നു. അപ്പോ ഞാനോ കാശിയേട്ടാ? അവളുടെ ചങ്ക് അത് ചോദിക്കുമ്പോൾ പെടഞ്ഞിരുന്നു. ആത്മാർത്ഥമായ പ്രണയം ഒരിക്കലേ നടക്കൂ. അതില്ലാതെയായാൽ പിന്നീട് ജനിക്കുന്ന പ്രണയമെല്ലാം ഉള്ളിലെ മുറിവിനെ ഇല്ലാതാക്കാനുള്ള ലേപനങ്ങൾ മാത്രമായിരിക്കും. അവളോടൊപ്പമുള്ള നിമിഷങ്ങളെല്ലാം സുന്ദരമായിരുന്നു. ഒരിക്കൽ കൂടി അവളോടൊപ്പം പോവാൻ ആഗ്രഹം. എന്റെ ഉള്ളിൽ ഇന്നും മാധുരിയുണ്ട്, മായാതെ മറയാതെ. ജാനി ദേഷ്യപ്പെടാൻ വേണ്ടി കാശി നുണ പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജാനി നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. നീ എന്തിനാ കരയുന്ന ജാനി? അവൾ ദേഷ്യപ്പെടാ കരയുന്ന കണ്ട് അവൻ അതിശയം തോന്നി. കാശിയേട്ടൻ എന്റെയെന്നും പറഞ്ഞ് അവൾ കരയുമെന്ന് വിചാരിച്ച കാശി ചൂളിപ്പോയി. അവൻ അത് ആലോചിച്ച് തലയാട്ടി ചിരിച്ചു. ഏയ്, കണ്ണിൽ കരടുപോയതേട്ടാ. മുഖം തിരിച്ചുകൊണ്ട് അവൾ നിശബ്ദമായി കരഞ്ഞു. കാശി ചിരിയടക്കി ഗംഗയിലേക്ക് ഇറങ്ങി പാദങ്ങൾ കഴുകാൻ തുടങ്ങി. അപ്പോഴാണ് പടവിലിരുന്ന കാശിയുടെ ഫോൺ ശബ്ദിച്ചത്. ജാനി ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ മാധുരി എന്ന പേര് തെളിഞ്ഞു. ജാനിക്ക് തലക്കുള്ളിലേക്ക് ഇരുട്ട് കയറും പോലെ തോന്നി. അവൾക്ക് ഇതപ്പോൾ അവനെ നോക്കുമ്പോൾ കാശി മുഖം കഴുകുകയാണ്. ജാനി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് കോളെടുത്തു. ഹലോ, നീ എനിക്ക് വാട്സാപ്പിൽ അയച്ച മെസ്സേജ് ഞാൻ കണ്ടു കാശി. അതെല്ലാം കണ്ടപ്പോൾ
എന്റെ ഹൃദയം തന്നെ വീണ്ടും പ്രണയിക്കാൻ തുടിക്കുന്നു. കാശി, ഞാൻ കാത്തിരിക്കുന്നു നിന്നെ.
മാളൂട്ടിയും വാട്സാപ്പ് ഗ്യാങ്ങും അല്പം മാറി ഒരു ചുമരിന് മറവിൽ നിന്നിരുന്നു. മാളൂട്ടിയായിരുന്നു വിളിച്ചിരുന്നത്. മാളവിക ഫോൺ കട്ട് ചെയ്തു.
ജാനി ചേച്ചി ഇപ്പൊ കാശിയുടെ ഫോണിൽ വാട്സാപ്പിൽ തപ്പും. സച്ച ഫോണിൽ കാശിയേട്ടൻ അറിയാതെ ടൈപ്പ് ചെയ്തെല്ലാം ചേച്ചി ഇപ്പൊ കാണും. ചേച്ചി ഏട്ടനെ കെട്ടിപ്പിടിച്ച് വിട്ടുപോരുന്ന് പറഞ്ഞ പ്രണയം പറയും. ശുഭം.
മാളവികയും സച്ചിയും കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നടക്കുവോ?
അപ്പു ആലോചിച്ചുകൊണ്ട് ചോദിച്ചു,
എടാ ഉണ്ടാപ്പി കരിനാക്ക് വയ്ക്കാതെ, ഒന്നും അറിയത്തില്ല, വെറുതെ ഓരോന്ന് പറഞ്ഞോളും.
സച്ചി അവന്റെ മണ്ടക്കൂട്ടി.
അപ്പു ചുണ്ടുമലർത്തി കരഞ്ഞപ്പോൾ ജോ അവനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് കരച്ചിൽ മാറ്റാൻ തുടങ്ങി.
ശ്രീ കൊഞ്ഞനും കുത്തി കാണിച്ചപ്പോൾ അപ്പു അവളുടെ കവളിലേക്ക് അടിച്ചു.
എല്ലാവരും അവൾ കളിയാക്കി ചിരിച്ചു.
കാശിക്ക് ഇവരുടെ പ്ലാൻ ഒന്നും അറിയില്ലായിരുന്നു. അവൻ ജാനിയെ ദേഷ്യം പിടിപ്പിക്കാൻ അപ്പോൾ വെറുതെ നുണ പറഞ്ഞതാണ്.
ഈ സമയം ജാനി ധൃതിയോടെ കാശിയുടെ ഫോണിലെ വാട്സാപ്പ് തുറന്നു. മാളൂട്ടി വിളിച്ച നമ്പറിലേക്ക് സച്ചി അയച്ച മെസ്സേജ് കണ്ട് ജാനി കാശിയെ തെറ്റിദ്ധരിച്ചു. മാളൂട്ടി പുതിയൊരു സിം നമ്പറിൽ നിന്നാണ് വിളിച്ചത്.
മാധുരി, ജാനിയും ഞാനും ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടെങ്കിലും നിന്നെ മറക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല.
ജാനിയെ എനിക്ക് പൂർണ്ണമായി പ്രണയിക്കാൻ കഴിയുന്നില്ല. അതിന് നീയാണ് കാരണം. നീ തന്ന പ്രണയത്തോളം വരില്ല ജാനി എനിക്ക് തന്ന പ്രണയം. നിന്റെ വർഷങ്ങളായുള്ള പ്രണയമാണ് അവളുടേത്. നീ എന്നെ വിട്ടുപോയപ്പോൾ സഹതാപം കൊണ്ട് എനിക്ക് തോന്നിയ സ്നേഹമാണ്. അവളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവളുടെ സ്നേഹം നിന്റെ അത്ര വരില്ല. അവളെ ചുംബിക്കുമ്പോൾ നീയാണ് മനസ്സിൽ വിരിയുന്നത് പെണ്ണെ. ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക്.
ആ വരികൾ കണ്ട് ജാനിക്ക് കണ്ണിൽ ഇട്ട് കയറുന്ന പോലെ തോന്നി.
സച്ചി, നീ എന്താണ് ഫോണിൽ എഴുതിയേ?
ആ ഫോണിലുണ്ട്, മാളി ചേച്ചി എടുത്ത് വായിക്ക്. അത് കേട്ടാൽ ജാനിയെ ചോടിച്ചെന്ന് ഏട്ടനോട് ആദ്യം അടിയിട്ട് പിന്നെ പറയും എന്നെ വിട്ട് പോവല്ലേ എന്ന്.
സച്ചി പറഞ്ഞു കേട്ട് മാളൂട്ടി വാട്സാപ്പ് തുറന്നു നോക്കി.
ദൈവമേ, ഇതെന്താ ഇത്രയൊക്കെ എഴുതി കൂട്ടിക്കുന്ന സച്ചി?
ഒരു ഗുമ്മിന് എഴുതിയതാ, എങ്ങനെയുണ്ട്?
എടാ പന്നി,
എല്ലാവരും ഒരുമിച്ച് വിളിച്ചു.
എന്താ എടാ ഇതൊക്കെ വായിച്ച് അവൾക്ക് പ്രാന്താവും പിടിക്കുക. ഇത്രക്ക് വേണ്ടായി സച്ചി.
ഏയ്, ജാനിയച്ചി കാശിയെന്നെ കെട്ടിപ്പിടിച്ച് പറയും വിട്ടുപോരുതെന്ന്.
കാശി പറഞ്ഞതും ഫോണിലെ മെസ്സേജുമെല്ലാം ജാനിയുടെ സമയത്ത് തന്നെ ഒരു നിമിഷം തെറ്റിച്ചുകൊണ്ടിരുന്നു.
എടോ വാ പോവാ.
കാശി തോളിൽ പിടിക്കാൻ വന്നതും ജാനി അവനെ തള്ളിമാറ്റി.
തൊട്ടുപോരുതന്നെ,
ദേഷ്യം വന്ന് അവൾ വിറച്ചു.
ജാനി,
കാശി ഒന്നും മനസ്സിലാവാതെ അവൾ വിളിച്ചു.
ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. ഇഷ്ടമെങ്കിൽ പറഞ്ഞാ പോരെ, ഒഴിഞ്ഞു തരുമായിരുന്നല്ലോ.
എന്റെ സ്നേഹത്തെ നിങ്ങൾ വില കുറച്ച് കണ്ടു. എന്നോട് പറഞ്ഞതെല്ലാം നുണയായിരുന്നല്ലേ.
എന്റെ കാശിയേട്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നു, പാവായിരുന്നു.
എന്നോട് കാണിച്ച പ്രണയം മിഥ്യയായിരുന്നല്ലേ. ഈ ഫോണിലെ വരികൾ ഇതിലും ഭേദം ഈ ഗംഗയിൽ എന്റെ മുഖ്യ കൊല്ലായിരുന്നില്ലേ.
ജാനി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
ഇത് തുടരുതെന്നല്ലേ പറഞ്ഞ് പൊക്കോ. ഏത് മാതിരിയുടെ അടുത്തേക്കാച്ച പൊക്കോ. പക്ഷെ നിങ്ങളെ നിങ്ങളെ ഞാൻ അത്രക്ക് സ്നേഹിച്ചു പോയി. ഈ ടാറ്റ് പോലും അവളാണല്ലേ. നിങ്ങളുടെ വായിൽ നിന്ന് ഞാനത് കേട്ടല്ലോ ഈശ്വര.
ജാനി ചെവി പൊത്തി അലറി.
ജാനി, നീ എന്തായി പറയുന്നത്? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. മോളെ എന്നൊന്ന് വിശ്വസിക്ക്, ഈ ടാറ്റു അവളല്ല.
കാശി ജാനിയുടെ കൈകൾ ടാറ്റുവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു.
അല്ല, നിങ്ങൾ നുണ പറയ.
ജാനി കരഞ്ഞുകൊണ്ട് ടാറ്റുവിലേക്ക് വിരലമർത്തി. ദേഷ്യം വന്ന് അവന്റെ സ്ലീവ്ലെസ് ബനിയൻ വലിച്ചു കീറി.
ഞാനൊരു അനാഥ പെണ്ണായതുകൊണ്ടല്ലേ എന്നെ എല്ലാരും ഇങ്ങനെ പറ്റിക്കുന്നത്. എനിക്ക് എനിക്ക് അമ്മയില്ലാത്തോണ്ടല്ലേ.
ജാനി അവനെ തള്ളിമാറ്റി പടികളിലേക്ക് കയറി ഓടി. കാശി ഉറക്കലറി വിളിച്ചു. സച്ചിയും സൂര്യയും അവൾക്ക് പുറകെ പോയി. ബാക്കിയുള്ളവർ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്ന കാശിയുടെ അരികിലേക്ക് ചെന്നു. കാശി നുണ പറഞ്ഞതും സച്ചി എഴുതിയ വാക്കുകളും അവളെ തകർത്തിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാവുമെന്ന് അവരും കരുതിയില്ല. കാശി അവളോട് തമാശക്ക് അങ്ങനെ പറഞ്ഞെന്ന് അവനിൽ നിറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ജാനി വീട്ടിലേക്ക് അറിഞ്ഞു വരുന്നു കണ്ട് ലക്ഷ്മി അവൾക്ക് പിന്നാലെ പോയി. അപ്പോഴേക്കും ക്ഷേത്രത്തിൽ നിന്ന് ബാക്കിയുള്ളവർ അങ്ങോട്ട് വന്നു. കാശി മാത്രം ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് വന്നില്ല.
മോളെ കരയാതെ എന്താ പ്രശ്നം?
ലക്ഷ്മി ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അവളുടെ തല മടിയിലേക്ക് വെച്ചുകൊണ്ട് ആദിയോട് ചോദിച്ചു.
അവൾ ഒന്നും ഇല്ലാതെ കരഞ്ഞു.
സൂര്യ, എന്താ ഉണ്ടായേ? മോളെന്തിനെ കരയുന്നത്? ആരെങ്കിലും ഒന്ന് പറ.
ഞാൻ പറയാമേ.
സിദ്ധു റൂമിലേക്ക് കയറി വന്നു.
ജാനി, എഴുന്നേൽക്ക്.
അവൻ പറഞ്ഞു കേൾക്കാതെ ജാനി ലക്ഷ്മിയെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു.
നിന്നോടല്ലടി എഴുന്നേൽക്കാൻ പറഞ്ഞേ.
സിദ്ധു അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു.
നീ എന്തിനാ കരയുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം പ്രണയം തുറന്നു പറയാത്ത നിനക്ക് കരയാൻ എന്താ അർഹത? അവൻ പ്രണയം തുറന്നു പറഞ്ഞോണ്ടല്ലേ നിന്നെ ചതിച്ചെന്ന് പറഞ്ഞ് നീ അവിടുന്ന് മുറവിളി കൂട്ടുന്നു. അവൻ മാധുരിയുടെ കൂടെ പോയാൽ നിനക്കെന്താ?
ഞാൻ സമ്മതിക്കില്ല. കാശിയുടെ എന്റെയാണ്. ഞാനാണ് ഏട്ടനെ ആദ്യം പ്രണയിച്ച്.
എനിക്ക് വേണം എന്റെ കാശേട്ടനെ, വേണം വേണം വേണം.
മിണ്ടാതിരി. സിദ്ധുവിന്റെ കൈകൾ അവൾക്ക് നേരെ ഉയർന്നു. പിന്നെ നീ എന്തുകൊണ്ട് നിന്റെ പ്രണയം തുറന്നു പറയുന്നില്ല?
സിദ്ധുവിന്റെ ചോദ്യത്തിൽ അവൾ നിശബ്ദയായി.
പറയടി, നീ എന്താ മിണ്ടാതിരിക്കുന്നേ?
സിദ്ധു അവളുടെ കൈ പിടിച്ചോട് ചോദിച്ചു.
എന്റെ കാശേട്ടൻ തകർന്നു പോകും, എന്റെ പ്രണയം അറിഞ്ഞ, അതാ ഞാൻ പറയാതിരുന്നത്.
എന്നിട്ട് അവൻ പറഞ്ഞപ്പോ നീ എന്തിനാ അവനോട് പ്രണയത്തിലായി?
അത് മാധുരി പോയപ്പോ ഏട്ടന് എന്നിലും ഭാര്യയോട് തോന്നി ഇഷ്ടമല്ല, അത് നുണയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. കാശേട്ടൻ എന്നെ പ്രണയിച്ചില്ല, എല്ലാം അഭിനയാണെന്ന് ആ വരികളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് കാശേട്ടൻ തൊട്ടു മുമ്പ് പറയുകയും ചെയ്തു. സങ്കടം വന്നെങ്കിൽ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ ഫോണിലെ വരികൾ, എന്റെ കാശേട്ടൻ ഇങ്ങനെ നല്ലായിരുന്നു, പാവായിരുന്നു, ഈ ചാനിയായിരുന്നു, ഈ ഭാഗ്യായിരുന്നെല്ലാം. എന്നിട്ടിപ്പോ ഒരു മാധുരി കൊല്ലും ഞാൻ അവളെ. ആ നെഞ്ചിലെ ടാറ്റു പോലും അവൾക്ക് സ്വന്തം. അപ്പൊ ഞാൻ ആരാണ്? ഒരു മാധുരി, മാധുരി കൊല്ലും ഞാൻ അവളെ.
ദേഷ്യം കൊണ്ട് വിറക്കുന്ന ജാനിയുടെ കവളിലേക്ക് സിറ്റു അടിച്ചു. ജാനി പെട്ടിലേക്ക് വീണു.
അവന്റെ ഉള്ളിലെ പെണ്ണും നെഞ്ചിലെ ആത്മാവും നീയാണ് ജാനികാ ഭാഗീരഥി.
സിദ്ധുവിൽ നിന്ന് ഉയർന്ന വാക്കുകൾ അവളുടെ ശ്രവണങ്ങളിൽ മിന്നലേൽപ്പിച്ചു.
അവന്റെ നെഞ്ചിൽ മഴവില്ലാതെ കൂടെ പുഞ്ചിരിക്കുന്നത് നീ എന്ന ഒരേ ഒരു പെണ്ണാണ്. ഈ ജോയോട് ചോദിച്ചു നോക്ക്, നീ ഇട്ടെറിഞ്ഞു പോയപ്പോ നിന്റെ ആത്മാവിന്റെ സ്വന്തം നെഞ്ചിൽ കുടിയിരുത്തിയവനാണ് അവൻ. നെഞ്ചിൽ ടാറ്റൂവിന്റെ പിന്നു കുത്തി ഉറക്കുമ്പോഴും നിന്റെ പേരാണ് ബാക്കി അവൻ മന്ത്രിച്ചിരുന്നത്.
എല്ലാം കേട്ട് ജാനി തരിച്ചിരുന്നു. അവൾക്ക് ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി.
നീ എന്താ കരുതിയേ, നീ ഒന്ന് വെറുപ്പിച്ചാലവൻ നിന്നെ മറക്കുമെന്നോ? ഓരോ നിമിഷവും നീ എന്റെ കൂടെ നടക്കുമ്പോ നഷ്ടപ്പെട്ട നിന്റെ സൗഹൃദത്തോർത്ത് വേദനിക്കായിരുന്നവൻ. നീ എന്റെ കൈപ്പിടിച്ചിറങ്ങിയ ആ നിമിഷം നിന്റെ കണ്ണിൽ അവനോടുള്ള സൗഹൃദമില്ലെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാ അവനെ പറ്റി ഓരോന്ന് കുറ്റം പറഞ്ഞ് നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചത്. നിനക്ക് മാധുരി ആരാണെന്ന് അറിയണ്ടേ? ഇന്നാ കാണ്.
സിദ്ധു മാളൂട്ടി അടുത്തേക്ക് വലിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞു ജാനി അറിയാൻ പോലും ആവാതെ നിശബ്ദമായിരുന്നു. അവൾക്ക് ജീവനുണ്ടോന്ന് പോലും ആ ഇരുത്തം കണ്ടാൽ തോന്നില്ലായിരുന്നു. മോളെ, ലക്ഷ്മിയുടെ കൈകൾ ചുമലിൽ അമർന്നു. ജാനി വാവിട്ട് കരയാൻ തുടങ്ങി. സച്ചി കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ജാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു.
മോളെ കരയാതെ, നീ പോയതിൽ പിന്നെ അവൻ ആ ഗംഗയുടെ തീരത്ത് നിന്ന് അറിഞ്ഞിട്ടില്ല, മരവിച്ചിരിക്കുക.
സിദ്ധു അവളെ നെഞ്ചോട് ചേർത്തു.
എവിടെ കൊണ്ടുപോയി തീർക്കും ഞാൻ ഈ പാപം? ഗംഗയിൽ മുങ്ങിയ പോലും എനിക്ക് മോക്ഷം കിട്ടില്ല.
ജാനി മുഖം പൊത്തി കരഞ്ഞു.
എന്റെ കാശേട്ടൻ എവിടെ? എനിക്ക് എന്റെ ഏട്ടനെ കാണണം. ആ കാലിൽ വീണു വാപ്പു പറയണം. പാപിയാണ് ഞാൻ, മഹാപാപി.
ജാനി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി.
ജാനി നിൽക്ക്!
ആരും പറഞ്ഞു കേൾക്കാതെ അവൾ നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് ഓടി. വീടിന്റെ ഗേറ്റ് തുറന്ന് അവൾ റോട്ടിലേക്ക് ഇറങ്ങി. എല്ലാവരും അവൾക്ക് പുറകെ പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.